Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
തൈത്രിയോപനിഷത്ത് ബ്രഹ്മവല്ലി അധ്യായം പ്രഥമാനുഭാഗം. സന്നോ മിത്ര സംവരുണ സന്നോ ഭവത്രിയമാ സന്ന ഇന്ദ്രോ ബൃഹസ്പതി സന്നോ വിഷ്ണുരുക്രമ നമോ ബ്രഹ്മണേ നമസ്തേ വായോ തമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഹൃതം വദിഷ്യാമി കിം വദിഷ്യാമി തന്മാമവതു തന്വക്താരമവതു അവതു മാം അവതു വക്താരം സഹനാമവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ ഓം ശാന്തി 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 ഓം ബ്രഹ്മവിദാപ്നോതി പരം തദ്ദേശാഭ്യുക്ത ജ്ഞാനം അനന്തം ബ്രഹ്മ യോ വേദം നിഹിതം ഗുഹായാം പരമി വ്യോമൻ സ്വശ്നുതേ സർവാൻ താമാൻ സഹ മണാം വിപശ്ചിതേതി തസ്മാദ് വാ യതസ്മാദാത്മന ആകാശ സംഭൂത ആകാശാദ് വായുഃ വായുരഗ്നിഃ അഗ്നേരാപഃ അധ്യ പൃഥിവീ പൃഥിവ്യ ഓഷധയ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷ സ വായേഷ പുരുഷോ അന്നരസമയ തസ്യേദമേവ ശിര അയം ദക്ഷിണപക്ഷ അയം ഉത്തര പക്ഷ അയമാത്മാ ഇദം ബുദ്ധിം പ്രതിഷ്ഠ തതപ്യേഷ ശ്ലോകോ ഭവതി ബ്രഹ്മവിദാപ്നോതി പരമിതി വാക്യം സൂത്രഭൂതം സർവസ്യ വല്യർത്ഥസ്യ. ബ്രഹ്മവിദി ആപ്നോതി പരം എന്ന് പറയുന്ന ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഭാഷ്യകാരം പറയുകയാണ്. ഈ വാക്യം ബ്രഹ്മവിദാപ്നോതി പരം എന്ന് പറയുന്ന ഈ വാക്യം സൂത്രഭൂതം, ഇത് സൂത്രരൂപത്തിലുള്ള വളരെ വിപുലമായ അർത്ഥമുള്ളതാണ്, വളരെ ഗഹനമായ അർത്ഥമുള്ളതാണ് സൂത്രം. സർവശിവല്യർത്ഥസ്യ, സർവ വല്യ അർത്ഥത്തിനും ഇത് സാരമായിട്ടുള്ളതാണ്. എന്തുകൊണ്ട് പറയുന്നു? ബ്രഹ്മവിത് ആപ്നോതി പരമിത്യനേന വാച്യേന വേദ്യതയാ വാച്യേന വേദ്യതയാ സൂത്രിതസ്യ ബ്രഹ്മണോ അനിർദ്ധാരിത സ്വരൂപവിശേഷസ്യ സർവതോ വ്യാവൃത്ത സ്വരൂപവിശേഷ സമർത്ഥന സമൃദ്ധസ്യ ലക്ഷണസ്യ അവിധാനേന. സ്വരൂപ നിർദ്ധാരണായ അവിശേഷേന ച ഉക്തവേദനസ്യ ബ്രഹ്മണോ വക്ഷ്യമാണ ലക്ഷണസ്യ വിശേഷേന പ്രത്യേകാത്മതയ അനന്യരൂപേണ വിജ്ഞേയത്വായ ബ്രഹ്മവിദ്യാഫലം ച ബ്രഹ്മവിദോ യത് പരബ്രഹ്മ പ്രാപ്തി ലക്ഷണം ഉക്തം സസർവാത്മഭാവ സർവസംസാരധർമാതീത ബ്രഹ്മസ്വരൂപത്വമേവ നാന്യത് ഇത്യതത് പ്രദർശനായ ഏഷ ഇർക് ഉദാഹ്രീതെ. ഈ മന്ത്രം ഇർക്ക് അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. ഇവിടെ തുടങ്ങുന്നു ബ്രഹ്മവിത് ആത്മനോതി പരം എന്നാണ്. അതിൽ ആത്മനോതി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മവിത്ത് ആരാണ്? അതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇവിടെ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയി പ്രാപിക്കുന്ന പോലെ, ഗമനക്രിയയിലൂടെ പ്രാപിക്കുന്ന പോലെ അല്ല. ഇവിടെ പ്രാപിക്കുന്നു പറയുന്നത് ബ്രഹ്മവിത്ത് ജ്ഞാനം തന്നെ, ജ്ഞാനം തന്നെ ആത്മയി. അതാണെങ്കിൽ ഇത് പലതരത്തിൽ അവതരിപ്പിക്കുന്നു. അതെന്തിനാണോ ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞു ബ്രഹ്മത്തെ അറിയുന്നവൻ, അവിടെ തന്നെ ബ്രഹ്മത്തെക്കുറിച്ചും ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചും പറയുന്നു. വീണ്ടും സത്യജ്ഞാനം അനന്തം എന്നിങ്ങനെ വീണ്ടും വിശദീകരിക്കുന്നു. ബ്രഹ്മജ്ഞാനം അത്രയല്ലേ ഉള്ളൂ ബ്രഹ്മത്തെ അറിയുക. ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി സത്യം, ജ്ഞാനം, അനന്തം ഇതെല്ലാം എന്തിനാ അറിയുന്നത്? ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് തന്നെ അറിയാമല്ലോ എന്നാണ്. ബൃഹത്വ ബ്രഹ്മ, ആ ശബ്ദം കൊണ്ട് തന്നെ എന്താണ് ബ്രഹ്മം എന്നറിയാം. അതിനെ മറ്റ് ശബ്ദങ്ങളെ കൊണ്ട് എന്തിനു വിശേഷിപ്പിക്കുന്നു? അതിനുവേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾക്ക് വേണ്ടി നാളത്ത് പറയുന്നത് ബ്രഹ്മവിദാപ്നോതി പരമിത്യനേന വാച്യേന അനേന വാക്യേന വേദ്യതയാ സൂത്രദാസ്യ. വാച്യേന വാക്യേന എന്നാണ് ബ്രഹ്മവി ആപ്നോതി പരമിത്യനേന വാക്യേന. ഈ വാക്യത്തിലൂടെ വേദ്യതയാ സൂത്രദാസ്യ, ഇതിനും ഒരു കാര്യം മനസ്സിലായി. ബ്രഹ്മവിത്ത് ഇവിടെ വേദ്യമായിരിക്കുന്നത് അറിയേണ്ടതായിരിക്കുന്നു ബ്രഹ്മമാണ് എന്ന് മനസ്സിലായി. ബ്രഹ്മത്തെ അറിയാത്തതാണ് തകരാറ്, അറിയേണ്ടത് അതിനെ തന്നെയാണ് എന്നവിടെ നിർദ്ദേശിച്ചു. സൂത്രിതമായി നിർദ്ദേശിച്ചു, ശ്രുതി തന്നെ നിർദ്ദേശിച്ചു. അതിനാണ് പരമമായി അറിയേണ്ടത്. പക്ഷേ അങ്ങനെയുള്ള ബ്രഹ്മണ, അവിടെ ബ്രഹ്മം ഒരു ശബ്ദം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശബ്ദത്തിൽ അർത്ഥബോധം ഉണ്ടാകുന്നുണ്ട് ബൃഹത്ത് മഹത്ത്. പക്ഷേ അനിർദ്ധാരിത സ്വരൂപ വിശേഷിച്ച് എന്താണ് അതിന്റെ സ്വരൂപം? മഹത്വം ബൃഹത്തും എന്ന് പറയുന്നതുകൊണ്ട് മാത്രം അതിന്റെ സ്വരൂപത്തെ നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. മഹത്തായ ഒന്നിനെ അറിയണം, ബൃഹത്തായ ഒന്നിനെ അറിയണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വരൂപത്തെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. അനിർദ്ധാരിത സ്വരൂപ വിശേഷ അതിന്റെ സ്വരൂപം എന്താണെന്ന് നിശ്ചയിക്കാൻ കഴിയുന്നില്ല ശ്രോതാവിന്. അതുകൊണ്ട് അതിനൊരു ലക്ഷണത്തെ പറയുന്നുണ്ട്. സർവതോ വ്യാവൃത്ത സ്വരൂപ വിശേഷ സമർപ്പണ സമർത്ഥസ്യ ലക്ഷണസ്യ. അത് അങ്ങനെ ഒരു ലക്ഷണം പറയും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ മനസ്സ് വേറെ പോകരുത്. ബ്രഹ്മത്തെ അന്വേഷിച്ച് ബൃഹത്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൃഹത്തായ പലതുകൊണ്ട് ആകാശം ബൃഹത്താണ് അതാണോ, മനസ്സ് ബൃഹത്താണ് അതാണോ, മഹാഭൂതങ്ങൾ അതെല്ലാം ബൃഹത്താണ്, പല തത്വങ്ങളുണ്ട് ബൃഹത്തായിട്ട്. അപ്പോ അതൊക്കെയാണോ ഇവിടെ തന്നെ പറയും അവ്യാകൃതം ശ്രുതി പറയും അത് ബൃഹത്താണ്. ഇതെല്ലാമാണോ ബ്രഹ്മമെന്നുള്ള സംശയം ഉണ്ടാവും. പ്രത്യേകിച്ചും ഈ ശബ്ദങ്ങളൊക്കെ വേദാധ്യയനം ചെയ്ത് പരിചയമുള്ള ഒരാളിന് സംശയം ഉണ്ടാവും. കാരണം ഇവിടെ ഇന്നതാണെന്ന് ഇവിടെ നിർദ്ധാരണം ചെയ്തിട്ട്. നിർദ്ധാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണോ, പലതിൽ നിന്നും ഒന്നിനെ വേർതിരിച്ചെടുത്ത് പറയുക, അവിടെ പലതിനെ നിഷേധിച്ചിട്ട് ആണ് നിർദ്ധാരണം എന്ന് പറയുന്നത്. സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് പാണ്ഡവാനാം ധനുർദ്ധര എന്ന് പറയും. പാണ്ഡവന്മാരിൽ ധനുർദ്ധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണത്, ഭീമനല്ല, ധർമ്മപുത്രനല്ല, നകുലനല്ല, സഹദേവനല്ല. പേര് പറയേണ്ട കാര്യമില്ല. അർജുനൻ എന്ന് പറയാതെ തന്നെ മനസ്സിലാവും അത് അർജുനനാണ്. എന്ത് ചെയ്യുന്നു, ഇവിടെ നിർദ്ധാരണം ചെയ്യുന്നു. പാണ്ഡവാനാം ധനുർദ്ധര എന്നുള്ള പ്രയോഗത്തിലൂടെ നിർദ്ധാരണം ചെയ്യുന്നു, അതിന്ന വ്യക്തിയാണ്. അതുപോലെ മറ്റു പലതിൽ നിന്നും വേർതിരിക്കുന്നു. പാണ്ഡവന്മാരിൽ നാലു പേരിൽ നിന്നും ഒരാളെ വേർതിരിക്കുന്നു. അതുപോലെ ഇവിടെ മഹത്തായി ബൃഹത്തായി ഉള്ളത് അതല്ലാതെ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം ഈ തത്വത്തെ വേർതിരിച്ച് ബോധിപ്പിക്കുന്നു. അതാണ് സർവതോ വ്യാവൃത്ത സ്വരൂപ വിശേഷണ സമർപ്പണ സമർത്ഥ. ആ വിശേഷണങ്ങളെല്ലാം ഇവിടെ എന്താണ് വിശേഷണം? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുക. വിശേഷണങ്ങളെല്ലാം സത്യം അസത്യത്തിൽ നിന്നും ജ്ഞാനം അജ്ഞാനത്തിൽ നിന്നും അനന്തം പരിച്ഛിന്നത്തിൽ നിന്ന് എല്ലാം ഇതിനെ വ്യാവർത്തിപ്പിക്കുന്നു വേർതിരിപ്പിക്കുന്നു. വ്യാവൃത്ത സ്വരൂപ വിശേഷ സമർപ്പണ സമർപ്പണം. അങ്ങനെ വ്യാവൃത്തമായ ഒരു വിശേഷ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിന് സമർത്ഥമായ ലക്ഷണം എന്ന് പറയുന്നു. ബൃഹത്തും മഹത്തുമായി പലതും ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തതിൽ നിന്നെല്ലാം വ്യാവർത്തിപ്പിക്കുന്ന ഒരു പ്രത്യേകത, ഒരു സ്വരൂപ വിശേഷം, അതിനെ സമർപ്പിക്കുക എന്നിട്ടാരും ബോധിപ്പിക്കുക, അതിന് സമർത്ഥമായ യോഗ്യമായ ലക്ഷണം, അതാണ് ഇവിടെ പറയുന്ന സത്യം ജ്ഞാനം അനന്തം അഭിധാനേന അതിനോട് നിർദ്ദേശിക്കുന്നു. സ്വരൂപ നിർദ്ധാരണമായി അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ സ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യുന്നു. ഇന്നതാണ് ഇതിന്റെ സ്വരൂപം. കാരണം ബ്രഹ്മം എന്ന് കേട്ടതുകൊണ്ട് ഒരാൾക്ക് അതിന്റെ സ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യാൻ കഴിയത്തില്ല. മഹത്വ ബൃഹത്തായ ഒന്ന് എന്ന് മാത്രമേ അറിയാൻ കഴിയൂ, വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഈ നാനാത്വബോധത്തിൽ അതിനെല്ലാം നിരാകരിച്ചിട്ട് ബ്രഹ്മബോധത്തിൽ ഉറപ്പിക്കാൻ ലക്ഷണങ്ങളെ കൊണ്ടേ സാധ്യമാകും. അവിശേഷണജ ഉക്തവേദനസ്യ ബ്രഹ്മണഹോ, മുമ്പ് ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞു, ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. അത് സത്യമാണ് ജ്ഞാനമാണ് ആനന്ദമാണ് ഇങ്ങനെ പറയുന്നില്ല. അവിശേഷണജ ഉക്തവേദനസ്യ ബ്രഹ്മണ, അതുകൊണ്ടത് ബ്രഹ്മജ്ഞാനമാകത്തില്ല. എന്തുകൊണ്ടവിടെ സാമാന്യമായി പറഞ്ഞു വക്ഷ്യമാണ് ലക്ഷണസ്യ വിശേഷേണ പ്രത്യേകതാത്മയ അനന്യരൂപേണ വിജ്ഞേയത്വായ. അപ്പൊ ഇവിടെ ബ്രഹ്മത്തെ ശ്രുതി ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ മഹത്തായ ഒന്ന്, വളരെ ബൃഹത്തായ ഒന്ന്, ശ്രേഷ്ഠമായ ഒന്ന്, ഇങ്ങനെയൊന്നുമല്ല. അത് ബ്രഹ്മത്തെ അല്ല, ഒന്നിനെയും അങ്ങനെ ധരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒന്നിനെ മഹത്താണ്, ശ്രേഷ്ഠമാണ്, വലുതാണ്, ക്ഷേമമാണെന്നൊക്കെ ധരിച്ചിട്ട് എന്താ പ്രയോജനം? ഇവിടെ പ്രയോജനം എന്താണ്? സംസാര നിവൃത്തിയാണ്. ആ സംസാര നിവൃത്തിയാകുന്ന പ്രയോജനത്തിന് ബ്രഹ്മം എന്ന് പറയുന്നുണ്ട്. അത് വളരെ മഹത്താണ്, ശ്രേഷ്ഠമാണ്, ബൃഹത്താണെന്നൊക്കെ ധരിച്ച എങ്ങനെ സംഭവിക്കും? അത് നമ്മൾ സാധാരണ സ്തുതിക്കുന്നത് പോലെയാണ്. നമ്മൾ ദേവനെ സ്തുതിക്കുന്നു, ദേവിയെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരനെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നതുകൊണ്ട് തത്വത്തെ ഗ്രഹിക്കണമെന്നില്ല, തത്വത്തെ ഗ്രഹിക്കാറുണ്ട്. പിന്നെ എന്താണ് അങ്ങനെ ഒന്നുണ്ട്, അത് മഹത്താണ്, ശ്രേഷ്ഠമാണ് എന്നെല്ലാം മനസ്സിലാക്കും. പക്ഷെ സംസാര നിവൃത്തി തൻ സംഭവിക്കണം, അതിനാണ് ഈ ജ്ഞാനം എന്നാ പറയുന്നത്. അപ്പൊ അത് ബ്രഹ്മം മഹത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സാധ്യമാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ലക്ഷണങ്ങൾ പറയുന്നു, സത്യം ജ്ഞാനം അനന്തം എന്ന ലക്ഷണം പറയുന്നു. പക്ഷ്യമാണ് ലക്ഷണസ്യ, ആ ലക്ഷണത്തിലൂടെ എങ്ങനെ ഇത് ബോധിക്കുന്നു? ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് സാമാന്യമായി ബോധിച്ചതിനെ വിശേഷമായി ബോധിക്കുന്നു. നേരത്തെ പറഞ്ഞു അവിശേഷമായി, അവിശേഷമായി ബോധിച്ചതിനെ വിശേഷമായി ബോധിപ്പിക്കുന്നു. അവിശേഷമായി ബോധിക്കുന്നവനും വിശേഷമായി ബോധിക്കുന്നവന് പ്രത്യേകാത്മതയാ, അത് താനായിട്ട് ബോധിക്കണം എന്നാണ്. അല്ലാതെ ബ്രഹ്മം കേവലമാണെന്ന് പറഞ്ഞുകൊണ്ട് അതും ബ്രഹ്മജ്ഞാനം തന്നെ, പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, നിഷ്പ്രയോജനമായ ബ്രഹ്മജ്ഞാനം. കാരണം ഇവിടെ സംസാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവരാണ് താൻ. ഇപ്പൊ ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തനിക്ക് സംസാരത്തിൽ നിന്ന് മോചിക്കാൻ പറ്റത്തില്ല. അതാണ് സാധാരണ സംഭവിക്കുന്നത്. നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ലോകത്തുള്ള മറ്റ് വസ്തുക്കൾ മനസ്സിലാക്കുന്നത് പോലെ ബ്രഹ്മത്തെയും ഒരു വിഷയമാക്കി മനസ്സിലാക്കും. ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോൾ എന്ത് വരും, എങ്ങനെ മനസ്സിലാക്കും? അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമാണ്, അതിനാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നത്, അതിനാണ് ത്രിമൂർത്തികളെല്ലാം അതിന്റെ തന്നെ ഭാവങ്ങളാണ്, അതിൽ നിന്നാണ് കാര്യബ്രഹ്മം പ്രകടമാകുന്നത്, അതിന്റെ ശക്തി കൊണ്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്, നശിക്കുന്നത്, ഉണ്ടാകുന്നത്. ഇങ്ങനെ നാനാരൂപത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അങ്ങനെ കുറച്ചുകൂടി അത് മനസ്സിലാക്കിയാൽ എന്താണത്? സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ് എന്നും മനസ്സിലാക്കാം. ഇനി ഇതോ ഇനി ഇതിൽ കൂടുതലായിട്ടോ എന്തെല്ലാം ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയാലും അതെല്ലാം ബ്രഹ്മത്തെക്കുറിച്ചുള്ള സാമാന്യ ജ്ഞാനം തന്നെയാണ്, അവിശേഷജ്ഞാനം. പക്ഷേ അത് സംസാരം നിവൃത്തിക്ക് ഉതകുന്നില്ല. എന്തുകൊണ്ട്? ബ്രഹ്മം നമ്മെ സംബന്ധിച്ചൊരു വിഷയമാണ്, ആ വിഷയത്തെ നമ്മൾ അറിയുന്നു, ആ അറിവ് ആ ബ്രഹ്മത്തെ അന്യമാക്കുന്നു. കാരണം അതൊരന്യമായ വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു, ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഠന വിഷയമാണ്, ഗവേഷണ വിഷയമാണ്. ഒരു പഠനവും ഒരു ഗവേഷണവും കൊണ്ട് സംസാരം നിവൃത്തി ഉണ്ടാകത്തില്ല. അതിനുവേണ്ടി ഇവിടെ ഭാഷകാരം പറയുന്നത് എന്താണ്? അതിന്റെ വിശേഷ രൂപത്തിലുള്ള ജ്ഞാനം വേണം. എന്താണ് പ്രത്യേകാത്മതയ? സ്വസ്വരൂപമായി അതിനെ ഗ്രഹിക്കണം. അല്ലാതെ ബ്രഹ്മത്തെ എത്ര വർണ്ണിച്ച് വിശേഷിച്ച് സ്തുതിച്ച് ഗ്രഹിച്ചാലും അത് നിഷ്പ്രയോജനത്തിന്. സംസാര നിവൃത്തി എന്ന് പറയുന്ന ഫലം ഉണ്ടാകുന്നില്ല. ഇതിന് അനന്യരൂപേണ സ്വാത്മരൂപത്തിൽ ആണ് അതിനെ ഗ്രഹിക്കേണ്ടത്. ആ അനന്യരൂപത്തിൽ അല്ലെങ്കിൽ പ്രത്യേകാത്മരൂപത്തിൽ മനസ്സ് അതിനെ ഗ്രഹിക്കുന്നില്ല. അത് പ്രത്യേകാത്മാവായിട്ടും മനസ്സിന്റെ സ്വഭാവം എന്താണോ, എന്തിനേയും ബഹിർമുഖമായി ഗ്രഹിക്കുക, എന്ത് വിഷയത്തെയും അതിനെ ബഹിർമുഖമാക്കുക, അതാണ് മനസ്സിന്റെ സ്വഭാവം. അത് അന്തർമുഖമായിരിക്കുന്ന ആത്മാവിനെയും അത് ചിന്തിച്ചെന്തെയും ബഹിർമുഖമാക്കും. പ്രത്യേകാത്മരൂപത്തിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല, മറിച്ച് അതുപോലെ തന്നെ അന്യമായും ഗ്രഹിക്കും. ചിന്തയ്ക്ക് വിഷയമാകുന്നതെല്ലാം അന്യമാണ്. അപ്പൊ ചിന്തിക്കുന്നവൻ, ചിന്തയുടെ വിഷയം, ചിന്ത മൂന്നും വരുന്നു. അപ്പൊ അന്യരൂപത്തിലും ഗ്രഹിക്കുന്നു, അനന്യരൂപത്തിൽ ഗ്രഹിക്കുന്നില്ല. വിജ്ഞേയത്വം അതാണ് ഇവിടെ ബ്രഹ്മജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മത്തെ അനന്യമായി ഗ്രഹിക്കുക, അകമുഖമായി ഗ്രഹിക്കുക, അന്തർമുഖമായി ഗ്രഹിക്കുക, അതിനൊരു വിഷയമായി ഗ്രഹിക്കാതിരിക്കുക, അതിന് കേവല തത്വമായി ഗ്രഹിക്കാതിരിക്കുക. മറ്റു ദാർശനികന്മാരല്ല, ചില പറയുന്നു 24 തത്വം, ചില പറയും 14 തത്വം, 16 തത്വം, 7 തത്വം. ഓരോ ദർശനങ്ങളിലും തത്വജ്ഞാനമുണ്ട്, പല തത്വങ്ങളെ കുറിച്ച് ഗ്രഹിക്കുന്നു. ആ പല തത്വങ്ങളിൽ ഒന്നായി ആത്മാവിനെ ഗ്രഹിക്കുന്നു. ആരും തന്നെ അതിനെ അനന്യരൂപത്തിൽ പ്രത്യേകാത്മാവായി ഗ്രഹിക്കുന്നു പറയുന്നു. പ്രത്യേകാത്മാവാണെന്ന് ചില സ്ഥലത്ത് പറയും, പ്രത്യേക സ്വരൂപമാണ്. എന്നാലും അതിനെ അനന്യഭാവത്തിൽ ഗ്രഹിക്കുന്നില്ല. അനന്യഭാവം എന്തുകൊണ്ട് പറയുന്നു? അതൊരു മഹത്തായ തത്വമാണ്, സൃഷ്ടിസ്ഥിതി സംഹാര കാരണമാണെന്നെല്ലാം പറയുമ്പോൾ അതിന്റെ മഹത്വത്തൊക്കെ അംഗീകരിക്കുന്നു. പക്ഷെ അനന്യഭാവം വരുന്നില്ല. അത് തന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമല്ല എന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല, അനന്യമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല. അതിവിടെ അദ്വൈതി മാത്രമേ പറയുന്നുള്ളൂ. ഈശ്വരൻ വേറെ, സ്വസ്വരൂപം വേറെ, അങ്ങനെയാണ് സർവത്ര ബോധിപ്പിക്കുന്നത്. ഇത് പറയുന്നു. ഇവിടെ അങ്ങനെയല്ല, സത്യം ജ്ഞാനം അനന്തം എന്നുള്ള ഈ വിശേഷണങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരിക്കലും തന്നിൽ നിന്നും അന്യമാകാൻ സാധ്യതയില്ല, അതിവിശേഷങ്ങളിലൂടെ അല്ലാതെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അനന്തമായിരിക്കുന്ന ഒന്നിനു മാത്രമേ താനും സർവമായിരിക്കാൻ പറ്റൂ. പരിച്ഛിന്നമാണെങ്കിൽ താൻ വേറെ, താൻ അറിയുന്ന മഹത്തായ ബ്രഹ്മം വേറെ, അങ്ങനെ വരും. ഈ ലക്ഷണങ്ങളെല്ലാം സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മജ്ഞാനം. അത് സ്വസ്വരൂപജ്ഞാനമാണ്. ബ്രഹ്മത്തെ, ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ സ്വസ്വരൂപമായി ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വസ്വരൂപജ്ഞാനമാണ്. രണ്ടെണ്ണത്തിന് ഒന്നായി ഗ്രഹിക്കുകയല്ല, അനന്യത. അവിടെ ഒരു തരത്തിലുള്ള ഭേദത്തെ സ്വീകരിക്കുന്നില്ല. അതാണ് ശരിയായ ജ്ഞാനം, വിജ്ഞാനം, വിജ്ഞേയം. ഇതിനാണ് അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ജ്ഞാനങ്ങളെല്ലാം പരോക്ഷമാണ്. അപരോക്ഷത എന്ന് പറയുന്നത് തന്നിന് മാത്രമേ സംഭവിക്കത്തുള്ളൂ, അനന്യതയിലേ സംഭവിക്കത്തുള്ളൂ, പ്രത്യേക രൂപത്തിലേ അപരോക്ഷത സംഭവിക്കത്തുള്ളൂ. ബാക്കിയുള്ള സർവജ്ഞാനത്തിനും പരോക്ഷത സംഭവിക്കുന്നതുകൊണ്ട് അത് അന്യമായി പോകുന്നു. അതാണ് അപരോക്ഷം പരോക്ഷം എന്ന് പറയുന്നതിന്റെ മുഖ്യമായ വ്യത്യാസം. അന്യമായി ഏതൊന്നിനെ അറിയുന്നു അതെല്ലാം പരോക്ഷം, മനസ്സുകൊണ്ടറിയുന്നു. അത് ബ്രഹ്മമായാലും ശരി, അത് പരോക്ഷം ജ്ഞാനമാകും. അതാണ് നമ്മൾ ബ്രഹ്മത്തെ അറിയുന്നത്, വളരെ മഹത്തായ ഒന്ന് പരോക്ഷമാണ്. എന്തുകൊണ്ട് അങ്ങനെ അറിയുമ്പോൾ അവനത് അറിയുന്നില്ല, അത് താൻ തന്നെയാണ് എന്നറിയുന്നില്ല. അതുകൊണ്ടാണ് പരാതി പറയുന്നത്, ഞാൻ ബ്രഹ്മജ്ഞാനിയല്ല. ബ്രഹ്മജ്ഞാനം നേടാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നു, അത് കിട്ടുന്നില്ല, കിട്ടിയിട്ടും അത് കൈവിട്ടു പോകുന്നു. പരാതി പറയുന്നതല്ല, എന്തുകൊണ്ട്? പരോക്ഷമായ ജ്ഞാനത്തെക്കുറിച്ചാണ്, അന്യമായ ജ്ഞാനത്തെക്കുറിച്ചാണ്. കാരണം അങ്ങനെയാണ് അതിനെ ധരിക്കുന്നത്. മഹത്താണ്, ശ്രേഷ്ഠമാണ്, പ്രപഞ്ച കാരണമാണ്. പിന്നെ വിശേഷങ്ങളോടുകൂടി ധരിച്ചാൽ ശരി, സച്ചിദാനന്ദമാണ്, സത്യജ്ഞാനം അനന്തമാണ് എന്നെല്ലാം ധരിച്ചു കഴിഞ്ഞാലും ശരി, അവിടെ എല്ലാം അന്യഭാവത്തിൽ, പരോക്ഷഭാവത്തിലേക്ക് ഇരിക്കുന്നു. വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അനന്യഭാവത്തിൽ ഗ്രഹിക്കുന്നു, അപരോക്ഷഭാവത്തിൽ ഗ്രഹിക്കുന്നു. അത് താൻ തന്നെയാണ്, സച്ചിദാനന്ദ രൂപത്തിലിരിക്കുന്ന ബ്രഹ്മൻ താനാണ്. അവിടെയാണ് സാധാരണ ആൾക്കാർ പറയുന്നത് അതൊരു അസംബന്ധമാണല്ലോ, ഈശ്വരൻ താനാണെന്ന് പറയുക, അതങ്ങനെ ശരിയാകും. അദ്വൈതിയെ ചോദ്യം ചെയ്യുന്ന എല്ലാവരും അവിടെയാണ്, സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരൻ താനാണെന്ന് പറയുക, അതൊരു അഹന്തയില്ലേ, അഹങ്കാരമില്ല, അതങ്ങനെ യോജിക്കും. അത് ശരിയാണ്, അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അത് യോജിക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? താനെന്ന് ധരിച്ചിരിക്കുന്ന ശരീരം, മനോ, ബുദ്ധി, സംഘാതം, ഈ സംഘാതം എന്തായാലും അതാകാൻ വഴിയില്ല, അത് ബ്രഹ്മമാകാൻ വഴിയില്ല. അതല്ലാന്ന് തനിക്ക് ഇപ്പൊ തന്നെ അറിയാം. എന്തുകൊണ്ട്? ഇതിന്റെ പരിച്ഛിന്നത, ഇതിന്റെ ജഡത്വം, ഇതിന്റെ പരാധീനതയെല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജഡസംഘാതത്തെ തനിക്ക് ബ്രഹ്മമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അനുഭവം തന്നെ. പക്ഷേ തന്റെ പ്രത്യേക സ്വരൂപംയാണ് പറയുന്നത്, ഇതിനെ ഈ മാംസമയമായ പിണ്ഡത്തെയോ അല്ലെങ്കിൽ പ്രാണമയമായ മനോമയമായ പിണ്ഡത്തെയല്ല പറയുന്നു. അതുകൊണ്ടാണ് ഭാഷകാർ ഉപയോഗിച്ചതെന്നാണ് പ്രത്യേക. ഇപ്പോൾ ഒരു ജീവന്റെ അഹംബോധം ഏതൊന്നിലാണോ ഊന്നി നിൽക്കുന്നത്, ഈ ശരീരം അല്ലെങ്കിൽ മനസ്സ്, ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സംഘാതം ഇതിനെയല്ല, അതിനെ സൂചിപ്പിക്കാനുള്ള പ്രത്യേകം എന്ന് പറയുന്നു. ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ഒന്ന്, ഇതിനധിഷ്ഠാനമായിരിക്കുന്ന ഒന്ന്, അതാണ് പ്രത്യേക. അതിനോടനന്യമെന്ന് ധരിക്കുക, അതാണ് താൻ, അത് അപരോക്ഷമായ, അതാണ് വിജ്ഞാനം. ആ അപരോക്ഷ വിജ്ഞാനത്തിൽ എന്താണ്? അത് ഫലം ചെയ്യുന്നതാണ് ബ്രഹ്മവിദ്യാഫലം. ച ബ്രഹ്മവിദോ യത് പരബ്രഹ്മപ്രാപ്തി ലക്ഷണമുക്തം. അതാദ്യമേ പറഞ്ഞു, ബ്രഹ്മവിദാപനോതി പരം, ലക്ഷണം പറയുന്നുമ്പേ പറഞ്ഞു. ഇവിടെ ആദ്യം പറഞ്ഞല്ലോ പ്രയോജനത്തെക്കുറിച്ച് പറയുന്നു, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ മാർഗത്തെക്കുറിച്ചും തത്വത്തെക്കുറിച്ചും എല്ലാം വിശദീകരിക്കുന്നു. കാരണം ആദ്യം മാർഗത്തെക്കുറിച്ചും തത്വത്തെക്കുറിച്ചും എല്ലാം വിശദീകരിച്ചു കഴിഞ്ഞാൽ ക്ഷമയുണ്ടാകത്തില്ല. ഫലത്തെ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ഷമയുണ്ടാകും. അപ്പോൾ ഈ ഫലത്തിനു വേണ്ടി കുറേയൊക്കെ ക്ഷമിക്കാൻ ഒരാൾ തയ്യാറാകും. ആദ്യം തന്നെ പറഞ്ഞു ബ്രഹ്മവിതാ പരമതി പരം, ഇത് പരമപ്രാപ്തിയാണ് ഇതിന്റെ ഫലം. അപ്പൊ ആ പരമപ്രാപ്തിക്കുള്ള പ്രതീക്ഷ ആഗ്രഹം കൊണ്ട് ബാക്കി വരുന്ന ക്ലേശങ്ങളെല്ലാം സഹിക്കാൻ തയ്യാറാവും. ശ്രവണ മനന നിധ്യാസനങ്ങളെല്ലാം അതിനുവേണ്ടി തയ്യാറാവും. അതാണ് ബ്രഹ്മവിദ്യ. ഫലഞ്ച ബ്രഹ്മവിദോ യത് പരബ്രഹ്മപ്രാപ്തി ലക്ഷണം. പരബ്രഹ്മപ്രാപ്തി ഉക്തം, അത് പറഞ്ഞു. അവിടെ ആ പരബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്? അനന്യമായ വിജ്ഞാനമാണ് എന്ന് പറഞ്ഞു. പ്രത്യേകരൂപത്തിൽ അതിനെ ഗ്രഹിക്കുകയാണ്, തന്റെ വാസ്തവ സ്വരൂപത്തിൽ അതിനെ ഗ്രഹിക്കുകയാണ്. തന്റെ ശാരീരികമായ മാനസികമായ ഭാവത്തിലൊന്നുമല്ല, അങ്ങനെയൊരു അസംബന്ധമല്ല ഇവിടെ അദ്ദേഹത്തിൽ പഠിപ്പിക്കുന്നു. നീ അതാണ്, രാമനോ കൃഷ്ണനോ ഒക്കെ ആയിരിക്കുന്നവൻ ബ്രഹ്മമാണെന്നല്ല പറയുന്നു. ഈ പരിച്ഛിന്നമായിരിക്കുന്ന ഈ ജീവഭാവത്തെ അപരിച്ഛിന്നമായിരിക്കുന്ന തത്വം തന്നെ പറയുന്നു. മറിച്ച് ആ പരമമായ തത്വമാണ്, ബൃഹത്തായിരിക്കുന്ന തത്വമാണ് പ്രത്യേക സ്വരൂപമായിരിക്കുന്നത്. താനിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ പ്രത്യേക സ്വരൂപമല്ല, ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഭാവങ്ങളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനന്യരൂപത്തിലുള്ള അപരോക്ഷ അനുഭവം, അനന്യഭാവം, അതിന് അപരോക്ഷ അനുഭവം, അതാണ് പരബ്രഹ്മപ്രാപ്തി. അതിനെയാണ് പരബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത്. അനുഭവം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തതാണ്. ഉത്തം അതിനെ തന്നെയാണ് എന്ന് പറയുന്നത് സർവാത്മഭാവ. സർവാത്മഭാവം എന്ന് തന്നെ പറയുന്നു അനന്യബോധം. സർവസംസാരധർമ്മാതീത ബ്രഹ്മസ്വരൂപത്വമേവ. അത് സർവസംസാരധർമ്മങ്ങളും ഈ ബ്രഹ്മത്തിനാണ് പ്രകടമായിരിക്കുന്നത്, ജനന മരണാദികളല്ല. അതെല്ലാം സർവസംസാരധർമ്മ അതീതമായ ബ്രഹ്മത്തിലാണ്. ആ ധർമാതീതമായ ബ്രഹ്മസ്വരൂപം അതുതന്നെയാണ് ഇതിന്റെ ഫലം, ബ്രഹ്മപ്രാപ്തി. അതുതന്നെയാണ് സർവാത്മഭാവം എന്ന് പറയുന്നത്. അങ്ങനെ സർവാത്മഭാവം എന്ന് പറയുമ്പോഴും ഈ അനന്യഭാവത്തിൽ നിന്ന് അപ്പുറമായി മറ്റെന്തെങ്കിലും ഉണ്ടോ? വേറെ തരത്തിൽ നമുക്ക് സംശയം വരാൻ എന്താണോ, രാമനെയും കൃഷ്ണനെയും ഒക്കെ ഞാനായിട്ട് അറിയുന്നതാണ് സർവാത്മഭാവം, അതല്ല സർവാത്മഭാവം എന്ന് പറയുന്നു. രാമൻ കൃഷ്ണൻ ഇതെല്ലാം എന്താണ്? നാമം കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ വേറെ വേറെ തന്നെയാണ്. ഞാൻ നീ എന്ന് പറയുന്ന ഭേദം അത് നാമരൂപങ്ങളിലൂടെ നിലനിൽക്കുന്നു. അപ്പൊ നാമരൂപകൃതമായ ഭേദത്തെ അഭേദമാക്കുകയല്ല ഉദ്ദേശിക്കുന്നു. അതൊന്നാകത്തില്ല സർവാത്മഭാവത്തിൽ, അതൊന്നാക്കുക എന്നുള്ളതല്ല. പിന്നെ സർവാത്മഭാവം എന്താണ് ഇവിടെ പറയുന്നു? ആ പരബ്രഹ്മ സ്വരൂപം തന്നെ സർവാത്മഭാവം. അതെന്താണ്? അനന്യഭാവമാണ്. ആ തത്വത്തിന്റെ ഏകതയാണ് അനന്യഭാവം. എന്താണോ ഈ പ്രപഞ്ച കാരണമായിരിക്കുന്ന ആ പരമാത്മതത്വം, അത് തന്നെയാണ് തനിക്കും കാരണമായിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമല്ല. എന്തുകൊണ്ട്? ഈ ബൃഹത്തായ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് താൻ. അപ്പോൾ പ്രപഞ്ചത്തിന് എന്താണോ പരമകാരണമായിരിക്കുന്നത് അതേ കാരണം തന്നെയാണ് താൻ. അവിടെയാണ് അനന്യത വരുന്നത്. അപ്പോൾ തനിക്ക് മറ്റൊരു കാരണം, പ്രപഞ്ചത്തിന് മറ്റൊരു കാരണം, അങ്ങനെ വരാൻ വഴിയില്ല. കാരണം താനും അതിന്റെ ഭാഗമാണ്. അതിനാണ് പരമാർത്ഥം വാസ്തവം എന്ന് പറയുന്നത്. ഇത് ഏകമെന്ന് പറയുന്നതാണ് അദ്വൈതം. ഇതിന് സ്വീകരിക്കാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല. താൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട ഒന്നാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ തത്വമല്ല എന്റെ തത്വം എന്ന് ആർക്കും പറയാൻ വയ്യ. ഓരോ ഒന്നും ആ പ്രപഞ്ച ഘടകമാണ്. അപ്പോ പ്രപഞ്ചത്തിന് സർവാധാരമായിരിക്കുന്നത് തന്നെയാണ് തനിക്കും ആധാരമായിരിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ ഭേദം എങ്ങനെ വരും? അദ്വൈതം അല്ലാതെ ഒരു തത്വത്തെ എങ്ങനെ പറയാൻ പറ്റും? അത് പറയാൻ സാധ്യമല്ല. ആ തത്വം അതെന്താണ്? ആ തത്വത്തിലാണ് സർവാത്മഭാവം എന്ന് പറയുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും മാനസികമായ കൽപ്പനകളില്ലല്ലോ. അതെന്താണ്? സർവസംസാര ധർമ്മാതീത ബ്രഹ്മസ്വരൂപം എന്നാണ് പറയുന്നത്. സംസാരധർമ്മ അതീതമായ ബ്രഹ്മസ്വരൂപം എന്ന് പറയുമ്പോൾ ആ പരമാർത്ഥ തത്വം, അതിലാണ് സർവാത്മഭാവം. അല്ലാതെ നമ്മുടെ എന്തെങ്കിലും ഭാവനകളിലോ കൽപ്പനകളിലോ ഒന്നുമല്ല. ഞാൻ പറയുന്നു, ഞാനും രാമനും കൃഷ്ണനും കേശവനും എല്ലാം ഒന്ന് തന്നെ. ഇത് കേവലം ഒരു മാനസിക ഭാവനയല്ലേയുള്ളൂ. ഇങ്ങനെ നമ്മൾ ഭാവിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തിരിച്ചും ഭാവിക്കാം, നീ വേറെ ഞാൻ വേറെ. കാരണം ഭാവനകൾക്കൊന്നും സ്ഥിരതയില്ല, അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇനി കുറച്ചുകൂടി നമ്മൾ ബ്രഹ്മജ്ഞാനമൊക്കെ ഉണ്ടായി, വേദാന്തമൊക്കെ ശ്രവിച്ചിട്ട് പറയുന്നു എല്ലാം ബ്രഹ്മമാണ്, എല്ലാത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന ഒന്നാണ്, അതുകൊണ്ട് നീ ഞാനും മറ്റവനുമൊക്കെ ഒന്നാണ് എന്ന് പറഞ്ഞാലും ശരിയാകത്തില്ല. എന്തുകൊണ്ട്? നീ ഞാൻ അന്യൻ, ഈ ഭേദകൽപ്പന സൃഷ്ടിക്കുന്നത് എന്താണ്? ഈ നാമരൂപങ്ങളാണ്. ഈ നാമരൂപങ്ങളുടെ സ്വഭാവമാണ് എന്താണ്? ഭേദത്തെ സൃഷ്ടിക്കുക. അതിന്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല. നാമരൂപങ്ങളിലൂടെ ഭേദജ്ഞാനമേ ഉണ്ടാകത്തുള്ളൂ, അല്ല അവിടെ അഭേദജ്ഞാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നാമരൂപങ്ങൾ എപ്പോഴും ഭേദജ്ഞാനത്തിൽ തന്നെ ഉണ്ടാകും. ആ നാമരൂപത്തിൽ അഭേദത്തെ ഭാവന ചെയ്തിട്ടും പ്രയോജനമൊന്നും, ഇതെല്ലാം ഒന്നാണെന്ന് ഭാവന ചെയ്താലും ഒന്നാകത്തില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാം ഒന്നാണ്, ഏകമാണെന്നൊക്കെ ഭാവന ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ വേറെ വേറെയാണ് അനുഭവം.